ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ അത്ഭുതകരമായിട്ടൊന്നുമില്ല. ഒന്നാമത് UDFന് അത്രയും ഭൂരിപക്ഷമുണ്ട്. LDF വളരെ വളരെ പിന്നിലാണ്. അവർ മത്സരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അദ്ദേഹം ആ നോമിനേഷൻ കൊടുത്തു. ഒരു വോട്ടെടുപ്പ് വേണ്ടി വന്നു. BJP ഇത്തവണ സ്ഥാനാർത്ഥി നിർത്തിയില്ല. അതുകൊണ്ട് ഒരു പരാജയം ഒഴിവായി. LDFനെ സംബന്ധിച്ചോളം ജയിക്കാൻ വേണ്ടിയിട്ടല്ല, മത്സരിക്കാൻ വേണ്ടിയുള്ള മത്സരമായിരുന്നു. അപ്പോൾ അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കി. ഷാനിമോൾ ഉസ്മാനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർ കോൺഗ്രസ്സിലെ വനിതാ നേതാക്കളിൽ എന്നല്ല, പൊതുവായ നേതാക്കളിൽ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധേയായ ഒരു വ്യക്തിയാണ്. നേരത്തെ ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് അരൂരിൽ നിന്ന് അവർ നിയമസഭാംഗമായിട്ടുണ്ട്. മുമ്പ് പലതവണ നിയമസഭയിലേക്കും ഒക്കെ മത്സരിച്ചിട്ടുള്ളതാണ്. അവരുടെ കഴിവും പ്രാഗൽഭ്യം അനുസരിച്ചുള്ള ഒരു പദവി അവർക്ക് മുമ്പും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞ തീരെ ചെറിയൊരു പദവിയല്ല. അവരാ സ്പീക്കർ ഇല്ലാത്ത സമയത്ത് സ്പീക്കറുടെ ചെയറിലിരിക്കുമ്പോൾ മാത്രമേ അധികാരമുള്ളൂവെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന സ്ഥാനം എല്ലായ്പ്പോഴും ഉണ്ട്. അല്ലാത്തപ്പോഴൊക്കെ അവർ ഭരണകക്ഷി ബെഞ്ചിൽ ഒരു സാധാരണ അംഗമായിട്ട് ഇരിക്കേണ്ടി വരും എന്ന് മാത്രമുള്ളൂ. അതാണ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും തമ്മിലുള്ള വ്യത്യാസം. സ്പീക്കർ എല്ലായ്പ്പോഴും ഇരിക്കുമ്പോൾ ഡയസിലായിരിക്കും ഇരിക്കുക. ഡെപ്യൂട്ടി സ്പീക്കറെ സംബന്ധിച്ചുള്ള അവർ ആ ചുമതല വഹിക്കുമ്പോൾ മാത്രമേ ഡയസിലിരിക്കാൻ പറ്റൂ. അല്ലാത്തപ്പോൾ സാധാരണ മെമ്പർമാരുടെ കൂടെ നിയമസഭയിൽ ഇരിക്കേണ്ടി വരും. മാത്രമല്ല ലോക്സഭയിലും മറ്റുമൊക്കെ ഡെപ്യൂട്ടി സ്പീക്കർ മിക്കവാറും പ്രതിപക്ഷത്തു നിന്നുള്ള അംഗമായിരിക്കും. ഇത്തവണ നരേന്ദ്രമോദി ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുത്തിട്ടില്ല. എന്തിനിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും പാർലമെൻറ്റിന് ലോക്സഭയ്ക്കൊരു സ്പീക്കറുണ്ടല്ലോ, അപ്പോൾ ഇനി ഇവിടെ ഡെപ്യൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിയാനായിട്ട് ഇനി ഏതാണ്ട് 2 കൊല്ലത്തിൽ താഴെയുള്ളൂ. പക്ഷേ ഇതുവരെ ഡെപ്യൂട്ടിയെ തിരഞ്ഞെടുത്തില്ല. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിലും ലോക്സഭ നടക്കും എന്ന് മൂപ്പിലാൻ തെളിയിച്ചു. ഇവിടെ അങ്ങനെ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമില്ല. അതുകൊണ്ട് ഭരണപക്ഷത്ത് തന്നെ ഒരു മെമ്പറായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വരിക. ഇത്തവണ അത് ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ്. ഈ സ്ഥാനത്തെത്തുന്ന 4-ാമത്തെ വനിതയാണ് ഷാനിമോൾ. 1-ാമത്തേത് ആദ്യ നിയമസഭയിൽ തന്നെയായിരുന്നു ശ്രീമതി KO ഐഷ ബൈയാണ്. അവരന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറായിരുന്നു. 1960 2-ാമത്തെ നിയമസഭയിലും വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അത് കോൺഗ്രസിൻ്റെ നഫീസത്ത് ബീവി ആയിരുന്നു. ഈ നഫീസത്ത് ബീവി 1960 ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് സാക്ഷാൽ TV തോമസിനെ തോൽപ്പിച്ചാണ് നിയമസഭയിലെത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരം ഒരു അനുമോദനം കൂടി ആയിട്ടാണ് അവരെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വെച്ചത്. പിന്നെ ആ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിനെ 1977 അന്ന് CPIയിലെ ഭാർഗവി തങ്കപ്പൻ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നിയമസഭയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആ 140 അംഗങ്ങളിൽ വനിതയായിട്ട് ആകെ വന്നിട്ട് പോയിട്ട് ഈ ഭാർഗവി തങ്കപ്പൻ മാത്രം ഉണ്ടായിരുന്നു. അവർ കിളിമാനൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. വേറെ ഒറ്റ വനിത പോലും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ ഗൗരിയമ്മ പോലും 1977 തോറ്റുപോയി. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്ന ഏക വനിതാ മെമ്പർ എന്നുള്ള നിലയ്ക്കാണ് അവർ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വെച്ചത്. പക്ഷേ അവർക്ക് 2 കൊല്ലമേ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കും 79 ഒക്ടോബർക്ക് ആയപ്പോഴത്തേക്കും നിയമസഭ പിരിച്ചു. പിന്നെ ഇപ്പോൾ ദാ 4-ാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാനെ അഭിനന്ദിക്കുന്നു. അവരങ്ങനെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരിക്കേണ്ട ആളല്ല. അതിനേക്കാളും പ്രധാനപ്പെട്ട പദവികൾ ലഭിക്കേണ്ടതായിരുന്നു. പിന്നെ പരിചയസമ്പന്നനായ കൃതഹസ്തനായ ഏവർക്കും പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കൂടെയാണ് എന്ന ഒരു സന്തോഷവും സമാധാനവുമുണ്ട്. അവർ ഡെപ്യൂട്ടി സ്പീക്കറുടെ ചുമതല വഹിക്കട്ടെ. ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിവും പ്രാപ്തിയുമുണ്ട്. അത് അംഗീകരിക്കാൻ, അത് തിരിച്ചറിയാൻ കഴിവുള്ള ആളുകൾ തിരിച്ചറിയട്ടെ എന്നാണ് എൻ്റെ ഒരാശംസ. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ന്യൂനപക്ഷ സമുദായത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിലൊരു അംഗീകാരം കിട്ടാതെ പോയത്. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ലീഗുകാർ അട്ടിപ്പാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിമിനുള്ള ഏത് പരിഗണന വരുമ്പോഴും അത് ഏത് സ്ഥാനം വരുമ്പോഴും അത് ലീഗുകാർ കൊണ്ടുപോകും. പിന്നെ ഒരു മന്ത്രിസ്ഥാനമാണ് ബാക്കി വന്ന്, അത് സിദ്ദിഖിന് കൊടുത്തു. സിദ്ദിഖ് പണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട് സീറ്റിൽ നിന്ന് മാറിക്കൊടുത്ത ആളാണ്. അതുകൊണ്ട് ഷാനിമോൾ അവിടെയും അവഗണിക്കപ്പെട്ടു. അവർക്കിപ്പോൾ ഒരു വെറും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സിലകത്തുള്ള മുസ്ലിങ്ങൾ ഏത് രീതിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തവും കൂടിയാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഒരു കാര്യം പറയാം, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇതുവരെ ഒരു വനിതാ മന്ത്രി ഉണ്ടായിട്ടില്ല. അതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം UDF വരുമ്പോൾ എല്ലായ്പ്പോഴും ലീഗിലേക്ക് പോകുന്നു. കോൺഗ്രസ്സിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ അങ്ങനെ എടുത്തു പറയത്തക്ക മുസ്ലിം വനിതകൾ അങ്ങനെ കാര്യമായിട്ട് ആരും ഉണ്ടായിട്ടില്ല. ഒരു കാനത്തിൽ ജമീല ഉണ്ടായിരുന്നു, പിന്നെ പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഐഷാബായി ഉണ്ടായിരുന്നു, പിൽക്കാലത്ത് KS സലീഖ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തും ഇപ്പുറത്തും ആരും ഉണ്ടായിട്ടില്ല. പിന്നെ ഇടക്കാലത്ത് നബീസ ഉമ്മ ഉണ്ടായിരുന്നു കഴക്കൂട്ടത്ത്, അവരിങ്ങനെയുള്ളൊരു പദവിയിലേക്കും പരിഗണിച്ചില്ല. അപ്പോൾ ഒരു മുസ്ലിം വനിതാ മന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സഭയിൽ അല്ലെങ്കിൽ അടുത്ത സഭയിൽ ഷാനിമോൾ ഉസ്മാനായിരിക്കും കേരള ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ മന്ത്രി എന്നാണ്. അപ്പോൾ അങ്ങനെ അവരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഷാനിമോൾ ഉസ്മാനെ സർവാത്മന അഭിനന്ദിക്കുകയും ചെയ്യും.